Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ.
വചനവീഥിയിൽ ചരിക്കാം, വചനപൂരിതരാകാം,
യാചനാ സങ്കീർത്തനങ്ങളിലെ ദൈവാവിഷ്കരണം എന്ന ചിന്ത ഇക്കുറിയും നാം തുടരുകയാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നു. അവിടുത്തെ ശക്തി ഈ ലോകത്ത് പ്രകടമാകുന്നു. അവിടുന്ന് മനുഷ്യനെ രക്ഷപ്രദാനം ചെയ്യുന്നു. ദൈവം തിന്മയുടെ ശക്തികളെയും ശത്രുക്കളെയും തോൽപ്പിക്കുന്നു എന്നെല്ലാം വിലപിക്കുകയും വിവരിക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ ആഗ്രഹവും പ്രതീക്ഷയും മോഹവുമാണ് യാചനാ സങ്കീർത്തനത്തിന്റെ ഭാവവും സ്വഭാവവും ശൈലിയും എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തകൻ ദൈവസന്നിധിയിൽ വിളിച്ചപേക്ഷിക്കുന്നതും നിലവിളിക്കുന്നതും അവിടുത്തെ തിരുമുൻപിൽ യാചിക്കുന്നതുമെല്ലാം. ദൈവത്തിന്റെ നീതിക്കും ബഹുമാനത്തിനും വിശ്വസ്തതയ്ക്കും രക്ഷയ്ക്കും വാഗ്ദാനത്തിനും വേണ്ടി മനുഷ്യൻ കേണപേക്ഷിക്കുന്നു, യാചിക്കുന്നു. അതുതന്നെയാണ് യാചനാ സങ്കീർത്തനം. അവിടുത്തെ അത്ഭുത ചെയ്തികളുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും സങ്കീർത്തകൻ തന്റെ ഈരടികളിൽ നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. കർത്താവിന്റെ മഹത്വവും അന്തസ്സും അഭിമാനവും സകല ജനതകളുടെയും മുൻപിൽ കാത്തുസൂക്ഷിക്കാൻ പ്രകീർത്തിക്കാൻ ഇടയാക്കണമേ എന്നാണ് സങ്കീർത്തകന്റെയും അതേറ്റുപാടുന്ന സമൂഹത്തിന്റെയും അല്ലെങ്കിൽ ജനങ്ങളുടെയും പ്രാർത്ഥന എന്ന് മനസ്സിലാക്കണം. അങ്ങനെ എല്ലാ വിലാപ പ്രാർത്ഥനകളുടെയും യാചനകളുടെയും പിന്നിലും മനുഷ്യന്റെ ദൈവീക ഐക്യത്തിനായുള്ള അല്ലെങ്കിൽ ദൈവീക അനുഭവത്തിനായുള്ള നിലയ്ക്കാത്ത പ്രത്യാശയും ശരണവും മോഹവുമാണ് പ്രകടമാക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. ഇന്ന് പഠന സഹായിയായിട്ട് നാം ഉപയോഗിക്കുന്നത് 16-ാമത്തെ സങ്കീർത്തനത്തിന്റെ ഗാനാവിഷ്കാരമാണ്. മിൻമിനി ആലപിച്ചിരിക്കുന്ന ഈ സങ്കീർത്തനം ഭാവാത്മകമായി ചിട്ടപ്പെടുത്തിയത് സണ്ണി സ്റ്റീഫനാണ്. ദൈവത്തിന്റെ സംരക്ഷണയ്ക്കായി യാചിക്കുന്ന സങ്കീർത്തകൻ, അവിടുന്നാണ് എന്റെ പ്രത്യാശയും പ്രതീക്ഷയും രക്ഷയും മോഹവും എല്ലാം അവിടുന്നാണ്, എനിക്ക് മറ്റൊരു രക്ഷയില്ല, മറ്റൊരു തുണയില്ലെന്ന് നിസ്സഹായതയോടെ യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിസ്സഹായതയുടെ ഭാവത്തോടും യാചനയോടും കൂടെ ദൈവസന്നിധിയിൽ അണയുന്ന മനുഷ്യനെയാണ് ഈ ഗീതം ചിത്രീകരിക്കുന്നത്. വിലാപ ശരണ നന്ദി പറച്ചിൽ വിവരിക്കുന്ന വിവിധങ്ങളായ സഹനങ്ങളിൽ നിന്ന് ഉദിക്കുന്ന വളരെ അപകടകരവും അസ്തിത്വപരവുമായ ചില ചോദ്യങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അത് ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങളിലേക്കാണ് തിരിച്ചുവിടുന്നത്. എന്തുകൊണ്ട് ഞാൻ സഹിക്കണം? എന്തുകൊണ്ട് നിർദോഷിയായ ഞാൻ സഹിക്കണം? എന്തുകൊണ്ട് പാതാളത്തിന്റെ അഗാധത്തിലേക്ക് ഞാൻ തള്ളപ്പെടണം? വിലാപമയമായ സങ്കീർത്തനങ്ങളിൽ മുഴങ്ങിക്കേൾക്കുന്ന അസ്തിത്വപരമായ ചോദ്യങ്ങൾ വഴി ആരാധകർ വിജ്ഞാനചിന്തയുടെ ചക്രവാളങ്ങളിലേക്ക്, ശരിയായ ജീവൽബന്ധിയായ തത്വശാസ്ത്രത്തിന്റെ മേഖലയിലേക്ക് മെല്ലെ കടന്നു ചെല്ലുകയാണ്. അസ്തിത്വപരമായ തത്വശാസ്ത്രത്തിന്റെ മേഖലയിലേക്കാണ് കടന്നു ചെല്ലുന്നത്. ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും മനസ്സിലാക്കുവാനുമാണ് വിജ്ഞാനചിന്തകൾ പരിശ്രമിക്കുന്നത്. പുരാതന പൗരസ്ത്യ നാടുകളിൽ ഇസ്രായേൽ സ്വീകരിച്ച വിജ്ഞാന ചിന്തകൾ ജീവിതാനുഭവങ്ങളുടെ സങ്കരമാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ വിജ്ഞാന ചിന്തകൾ ജീവിതക്രമങ്ങളെ പഴഞ്ചൊല്ലുകളിലൂടെയും വിജ്ഞാനപരമായ പ്രസ്താവങ്ങളിലൂടെയും വിവരിക്കുവാനാണ് പരിശ്രമിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഭാവിയെപ്പറ്റിയുള്ള പ്രശ്നങ്ങൾ, എല്ലാ വസ്തുക്കളുടെയും നല്ലതും രക്ഷാകരവുമായ അവസാനം തുടങ്ങിയ കാര്യങ്ങൾ വളരെ താല്പര്യത്തോടെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ദൈവഭയം പഴയ നിയമവിജ്ഞാനത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ദൈവത്തിരുമുൻപിലെ നീതിനിഷ്ഠവും ന്യായപൂർണവുമായ ജീവിതമാണ് അപ്പോൾ യാചനാഗീതങ്ങളിലെ പ്രതിപാദ്യ വിഷയമെന്നും നമുക്ക് പഠിക്കാം. ഈ അർത്ഥത്തിലാണ് വിലാപ സങ്കീർത്തനങ്ങളിൽ ഉൾച്ചേർത്തിരിക്കുന്ന വിജ്ഞാനത്തെ അല്ലെങ്കിൽ വിജ്ഞാന ചിന്തകളെ നാം മനസ്സിലാക്കേണ്ടത്. ഞാൻ എന്തുകൊണ്ട് സഹിക്കണമെന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങളുണ്ട്. ദൈവത്തിന്റെ രക്ഷാകര ലക്ഷ്യങ്ങൾക്കായിട്ടാണ് അവിടുന്ന് എന്നെ പീഡിപ്പിക്കുന്നത്. അത് പരീക്ഷണമായും പരിശോധനയായും ശുദ്ധീകരണമായുമാണ് സങ്കീർത്തകൻ വ്യാഖ്യാനിക്കുന്നത്, കുറിക്കുന്നത്. സഹനം കഠിന ശിക്ഷയായി കാണുന്നെങ്കിലും അതിനെ നശിപ്പിക്കലായി സങ്കീർത്തകൻ കരുതുന്നില്ല. വഴിതെറ്റി നടക്കുന്നവർക്ക് പോലും സഹനാനുഭവത്തിന്റെ ഫലമായിട്ട് ദൈവത്തെ അനുസരിക്കുന്നവരായി ഉയരാനും വളരാനും സാധിക്കും. അങ്ങനെ സഹനത്തിലൂടെ അവർ ദൈവത്തെ അനുസരിക്കുന്നവരായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. തന്നെയുമല്ല, ദുരിതങ്ങൾ വഴി കർത്താവിന്റെ ചട്ടങ്ങൾ പഠിക്കുന്നതിന് അവർക്ക് സാധിച്ചു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ നീതിയും വിശ്വസ്തതയും സഹനത്തിന്റെ നടുവിലും അംഗീകരിക്കാൻ നീതിമാന് സാധിക്കുന്നു. പീഡിതരും കർത്താവിനെ സ്തുതിക്കണം എന്ന ആശയം ഇതിന്റെ പിന്നിലുണ്ട്. കാരണം അവിടുന്ന് ഉത്തരം നൽകുന്നവനും മോചകനും രക്ഷകനും നല്ലവനും സർവനന്മയും പരിപാലകനുമാണ്. അതുപോലെ സഹനത്തിന്റെ എളിമപ്പെടുത്തൽ അത്ഭുതകരമായ ഉയർപ്പിനെ ജീവിതത്തിൽ ലക്ഷ്യം വയ്ക്കാൻ നമ്മെ സഹായിക്കുന്നുവെന്നും സഹന സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ രക്ഷാകരമായ ഇടപെടലിന് സാക്ഷ്യം വഹിക്കാൻ മരണത്തിന്റെ കെണിയിൽ നിന്ന് ജീവന്റെ ഓജസ്സിലേക്കും വിജയത്തിലേക്കും വരുന്നവനാണ്, നയിക്കുന്നവനാണ് സങ്കീർത്തകൻ. ദൈവത്തിന്റെ രക്ഷാകര പ്രവർത്തനത്തിലുള്ള സന്തോഷത്തിന്റെ ഫലമായിട്ട് വിലാപ നിമിഷങ്ങൾ ലോപിച്ചു ലോപിച്ചില്ലാതാകുന്നു. അത് വിജയത്തിന്റെയും നേട്ടത്തിന്റെയും ഉത്ഥാനത്തിന്റെയും നിമിഷങ്ങളായി മാറുന്നു. ഇനി എല്ലായ്പ്പോഴും വിലാപനിമിഷങ്ങളിൽ സമാശ്വാസവും സന്തോഷവും ലഭിക്കണമെന്നില്ല. ചില സങ്കീർത്തനങ്ങൾ അതികഠോരമായ സഹനത്തെപ്പറ്റിയാണ് പറയുന്നത്. അങ്ങനെ തുടരുന്ന വേദന ആത്മാവിന്റെ ശക്തികളെ ഉണർത്തുന്നു. ആരാധകൻ സഹനരഹസ്യത്തിന്റെ അഗാധങ്ങളിലേക്ക് കടക്കാൻ പരിശ്രമിക്കുന്നു. ജീവിതത്തിന്റെ അയാഥാർത്ഥ്യങ്ങളിലേക്കും അസ്ഥിരതയിലേക്കും അവൻ ദൃഷ്ടി പതിക്കുന്നു. നശിച്ചു പോകുന്ന ബലഹീനമായ ശ്വാസമാണ് അവന്റെ ഉണ്മ. അത് മാഞ്ഞും ചരിഞ്ഞും ചുരുങ്ങിയും ദ്രവിച്ചും അലുത്തും തകർന്നും ജീർണിച്ചും ഇല്ലാതാകും. അത് നിഴലാണ്, ക്ഷണികമാണ്, ശൂന്യമാണ്. അങ്ങനെ മനുഷ്യൻ ജഡമാണ്, മനുഷ്യജീവിതം ജഡീകമാണ്, മടങ്ങിവരാത്ത കാറ്റുപോലെയാണത്. അതിനാൽ സഹനം സുകൃതത്തിന്റെ വീഥിയാണെന്ന് സങ്കീർത്തകൻ ഇവിടെ സമർത്ഥിക്കുന്നു. മനുഷ്യാസ്തിത്വത്തിന് പ്രത്യേക വിലയോ അർത്ഥമോ പ്രാധാന്യമോ അതിൽ തന്നെ ഇല്ല എന്ന് നാം മനസ്സിലാക്കണം. അനശ്വരമായ ദൈവീക ജീവന്റെ മുൻപിലാണ് മനുഷ്യന്റെ നശ്വരതയുടെ ശക്തി വർദ്ധിക്കുന്നത്, ജീവിതത്തിന് അസ്തിത്വത്തിന് അർത്ഥമുണ്ടാകുന്നത്. ദൈവത്തിന്റെ സമയം മനുഷ്യന്റേതിൽ നിന്ന് വിഭിന്നമാണ്. ദൈവമെന്നുമുള്ളവനും നിത്യം നിലനിൽക്കുന്നവനും അനശ്വരനുമാണ്. എന്നാൽ മനുഷ്യനോ പൊടിയും ചാരവുമായി കടന്നുപോകുന്ന പാപപങ്കിലമായ സൃഷ്ടിയാണ്. മനുഷ്യന്റെ അൽപായുസ് നിത്യതയുടെ മുന്നിൽ ഒന്നുമല്ല, അത് അധ്വാനവും നെടുവീർപ്പും വെറും ദുരിതവും നിറഞ്ഞതാണ്. കൂടാതെ മനുഷ്യന്റെ സമ്പത്തും കൈവശാവകാശവുമെല്ലാം പൊള്ളയും വ്യർത്ഥവും ശൂന്യവും വഞ്ചനാത്മകവുമാണെന്ന് മനസ്സിലാക്കണം. ഇവയെല്ലാം വെറും ചിന്തകളല്ല, തത്വശാസ്ത്രത്തിന്റെ കിനാക്കളുമല്ല, മറിച്ച് മനുഷ്യന്റെ പച്ചയായ ജീവിതാനുഭവങ്ങൾക്ക് സങ്കീർത്തകൻ ഭാഷയുടെ ഊടും പാവും നൽകുന്നതാണ്, കൊടുക്കുന്നതാണ് എന്ന് നാം മനസ്സിലാക്കണം. മരണത്തിന്റെ നിഴൽ വീശിയ താഴ്വാരത്തിൽ ദൈവത്തിന്റെ രക്ഷാകരമായ വിശ്വസ്തതയെപ്പറ്റിയാണ് നീതിമാൻ സംസാരിക്കുന്നത്, ആരായുന്നത്. ഇസ്രായേലിന്റെ ദൈവം അവിടുത്തെ ദാസൻ നശിച്ചു പോകാൻ അനുവദിക്കുമോ? കാരണം തന്റെ ജീവിതത്തിൽ നിന്നും ദൈവത്തെ തൂത്തെറിഞ്ഞ ദുഷ്ടൻ സന്തോഷവും സമാധാനവും ഇന്ന് അനുഭവിക്കുന്നു. അവന്റെ ജീവിതം സംതൃപ്തിയും അനുഗ്രഹവും നിറഞ്ഞതായി മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് സഹനദാസന്റെ ഈ ചോദ്യത്തിന്റെ പ്രസക്തി എന്ന് നാം മനസ്സിലാക്കണം. നീതിമാൻ സഹനത്തിന്റെ കാസയിൽ നിന്നും കുടിക്കേണ്ടി വരുന്നു. അവൻ പാതാളത്തിന്റെ തലത്തിലാണ് വസിക്കുന്നത്. അയാൾ നിരസിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും രക്ഷയുടെ കവാടം അവനെതിരായി കൊട്ടിയടയ്ക്കപ്പെടുകയും ചെയ്യുന്നു. അവസാനം ദൈവസന്നിധിയിൽ സാഫല്യമടയാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവവുമായുള്ള സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ ദൈവൈക്യത്തിൽ സ്വച്ഛന്ദം വിഹരിക്കാൻ ജീവിക്കാനാകുമെന്നാണ് അവന്റെ പ്രത്യാശ. ആ പ്രത്യാശയിൽ അവൻ വളരുന്നു. ദൈവസന്നിധിയിലായിരിക്കുകയാണ് ജീവിതമഹത്വം എന്ന സത്യത്തിലേക്കും തിരിച്ചറിവിലേക്കും ബോധ്യത്തിലേക്കും അവസാനം സങ്കീർത്തകൻ മനുഷ്യൻ എത്തിച്ചേരുന്നു. അവൻ വളരുന്നു. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. നീതിയുടെ സങ്കീർത്തനങ്ങളിലെ ദൈവാവിഷ്കാരവും ദൈവം ശപിക്കുമോ എന്ന ചിന്തയും വീണ്ടും അടുത്തയാഴ്ചയിൽ.